Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ശമനുഷണ്ണം ചക്ഷു സച്ചാക്ഷുഷപുരുഷോ ദർശനായ ചക്ഷു അഥ യോ വേദേദം ജിഘ്രാണീതി സ ആത്മാ ഗന്ധായ ഘ്രാണം അഥ യോ വേദേദം അഭിവ്യാഹരാണീതി സ ആത്മാ അഭിവ്യാഹാരായ വാഗ് അഥ യോ വേദേദം ശ്രണവാനീതി സ ആത്മാ ശ്രവണായ ശ്രോത്രം അഥ യോ വേദേദം മന്വാനീതി സ ആത്മാ മനോ അസ്തി ദൈവം. മനോ അസ്തി ദൈവം ചക്ഷു സവാ ഏഷേന ദൈവേന ചക്ഷുഷ മനസാ ഏതാൻ കാമാൻ പശ്യൻ ജമതേ യേ ബ്രഹ്മലോകേ. തം വാ ഏതം ദേവ ആത്മാനമുപാസതേ തസ്മാത്തേഷാം സർവേ ച ലോകാ ആപ്താഃ സർവേ ച കാമാഃ സ സർവാംശ്ച ലോകാനാപ്നോതി സർവാംശ്ച കാമാൻ യസ്തം ആത്മാനം അനുവിദ്യ വിജാനാതീതി. പ്രജാപതിരുവാച പ്രജാപതിരുപാച. ഇവിടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് ചക്ഷുരാദി കർമ്മങ്ങളെക്കുറിച്ചും മനസ്സിനെ കുറിച്ചും പറഞ്ഞു. ആത്മനസത്ത മാത്രേ ഏ വജ്ഞാന കർത്തൃത്വം വ്യാപൃതയ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അറിയുന്നു, അറിയുന്നവൻ എന്ന് പറയുന്നതിന്റെ വ്യത്യാസം അറിവ്. അതിനാ അറിവ് സത്ത മാത്ര. അതല്ലാതെ അവിടെ അറിയുന്നു, വിഷയത്തെ അറിയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള വ്യവഹാരം ജീവനിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അവിടെ ജ്ഞാനകർത്തൃത്വമില്ല. വ്യാപാരം സംഭവിക്കുന്നു, അതായിട്ട് അനുഭവിക്കുന്നു. അത് നമ്മൾ പറഞ്ഞു എന്താണ്, ആ ചിത് ജഡ ബന്ധം കൊണ്ട് വരുന്നതാണ്. ചിത്തും ജഡവും തമ്മിലുള്ള കുടിക്കലകൾ, അഭ്യാസമെന്നോ താതാത്മ്യമെന്നോ എല്ലാം പറയുന്നതുകൊണ്ട് ഇങ്ങനൊരു അനുഭവം വരുന്നു എന്ന് പറഞ്ഞു. ധ്യായ ദീവ ലേലായ ദീവ നിശ്ചലം പോലെ അനുഭവപ്പെടുന്നു, അത് ഇളകുന്നത് പോലെ അനുഭവപ്പെടുന്നു. ഇവിടെ ഒന്നും പരമാർത്ഥത്തിലുള്ള ജ്ഞാന കർത്തൃത്വമില്ല, ഞാൻ അറിയുന്നവൻ. ഇത്തരത്തിൽ അറിവിലൊന്നും സംഭവിക്കുന്നില്ല. യഥാ അതിനുദാഹരണം പറഞ്ഞു, സവിധു സത്ത മാത്രൈവ പ്രകാശന കർത്തൃത്വം നതോ വ്യാപൃതത്തേതി. അത് നമ്മൾ വിശദീകരിച്ചാണ്, മനോ അസ്യ ആത്മനോ ദൈവം അപ്രാകൃതം ഇതരേന്ദ്രിയ സാധാരണം ചക്ഷു ചഷ്ടേ പശ്യത്യനേനേതി ചക്ഷു. ഇവിടെ പറഞ്ഞു, അഥയോവേദീതം മന്വാനിതി സാത്മാ മനോ അസ്യ ദൈവം ചക്ഷു എന്ന് പറഞ്ഞു. ഇത് നമ്മൾ വിശദീകരിച്ചാണ്, മനസ്സ് ഈ ആത്മാവിന്റെ ദൈവചക്ഷുവാണ് എന്ന് പറഞ്ഞു. ദൈവം എന്ന് പറഞ്ഞ എന്താ പ്രത്യേകത? അപ്രാകൃതം. ഇത്തര ഇന്ദ്രിയേഹി അസാധാരണം, കാരണം സർവ ഇന്ദ്രിയങ്ങൾക്കും സാധാരണമായിരിക്കുക, സർവ ഇന്ദ്രിയങ്ങളിലും സ്വതന്ത്രമായിരിക്കുക, സർവ ഇന്ദ്രിയങ്ങൾക്കും ഇല്ലാത്ത ചില വിശേഷതകൾ ഉണ്ടായിരിക്കുക, അതാണ് അതിന്റെ ദൈവത്വം. അതുകൊണ്ട് ഈ ആത്മാവിന്റെ ദൈവചക്ഷുഷാണ് മനസ്സെന്ന് പറയുന്നു. ചഷ്ടേ പശ്യത്യനേനേതി ചക്ഷു, മനസ്സുകൊണ്ടാണല്ലോ കാണുന്നത്. അതെന്താണ് അതിന്റെ സവിശേഷത? അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഭൂതത്തെയും വർത്തമാനത്തെയും ഭാവിയും എല്ലാം മനസ്സിനറിയാൻ കഴിയുന്നു. ഇന്ദ്രിയങ്ങൾക്ക് അതില്ല. ഇന്ദ്രിയങ്ങളുടെ ഒരു ദൗർബല്യം എന്താണ്? അതിന് വർത്തമാന ക്ഷണം, അത് മാത്രമേ അറിയാൻ കഴിയൂ. അതാണ് അടുത്ത് പറയുന്നു, വർത്തമാന കാല വിഷയാണിച്ച ഇന്ദ്രിയാണി അതോ അദൈവാനി താനി. വർത്തമാനകാല വിഷയമാണ്, കാലപരിച്ഛിന്നമാണ്, കേവലം വർത്തമാനകാലത്തിൽ മാത്രം അതിന് പ്രവർത്തിക്കാം. അതുകൊണ്ട് അതിന് ദൈവം എന്ന് പറയാൻ പറ്റില്ല. അദൈവാനി താനി. ഇവിടെ ദൈവം എന്നുള്ള ഉദ്ദേശിക്കുന്നത് അസാധാരണമായ വിശേഷപ്പെട്ട സാമർഥ്യമുള്ളതെന്നുള്ള അർത്ഥത്തിലാണ്. സാധാരണ ദൈവം എന്ന് പറയുന്നത് എന്താണ്? ജീവനിൽ നിന്നും വിലക്ഷണമായ വ്യത്യസ്തമായ പല ശക്തി വിശേഷങ്ങളുമുള്ള ഒന്നിന് ആണ് ദൈവം എന്ന് പറയുന്നത്. അതുപോലെ മറ്റിന്ദ്രിയങ്ങളിൽ നിന്നും ഭിന്നമായ വിശേഷമായ ശക്തി വിശേഷമുള്ള ഒന്നാണ് മനസ്സ്. അതുകൊണ്ട് ഇവിടെ മനസ്സും ചക്ഷുവാണ്. കാരണം ഇത് ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്, അചക്ഷുപുരുഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ചക്ഷുപുരുഷൻ എന്ന് പറയുമ്പോൾ കേവലം കണ്ണെന്നെടുക്കണ്ട, കണ്ണിനെ എടുക്കാം. അത് എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൂടി ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിനൂടെയും വ്യാപരിക്കുന്നവൻ, വിഷയങ്ങളെ ഗ്രഹിക്കുന്നവൻ എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സ് ത്രികാല വിഷയ ഉപലബ്ധികരണം. മനസ്സിന്റെ പ്രത്യേകത എന്താണ്? അത് ത്രികാലത്തിലുള്ള വിഷയങ്ങളെയും അത് ഗ്രഹിക്കും. മനസ്സിന്റെ ഭാവിയെക്കുറിച്ച് അത് ഭാവന ചെയ്യും, ഭൂതത്തെ സ്മരിക്കും, വർത്തമാനത്തെ പ്രത്യക്ഷമാണ്, അങ്ങനെ പരോക്ഷമായി ഗ്രഹിക്കും. ഇത് മനസ്സിന്റെ സവിശേഷതയാണ്. അതുകൊണ്ട് അതിനെ ദൈവം എന്ന് വിളിക്കാം. ഇനി അതേ മനസ്സ് തന്നെ നിമൃത്തിയുടെ ദോഷം, അതിന്റെ ദോഷങ്ങളെല്ലാം മാറ്റി എന്നിരിക്കട്ടെ ഉപാസനയിലൂടെ. ഇവിടെ ഉപാസനയെക്കുറിച്ചും പറയുന്നുണ്ട്, ഈ പ്രകടനത്തിൽ തത്വജ്ഞാനത്തെക്കുറിച്ചും പറയും, ഉപാസനയെക്കുറിച്ചും പറയും. അതേ മനസ്സ് തന്നെ മൃത്യു ദോഷം ച സൂക്ഷ്മ വിവിധാദി സർവ ഉപലബ്ധികരണം ചെയ്ത് ദൈവം ചക്ഷിപ്പിച്ചത്. സൂക്ഷ്മമായിരിക്കുന്ന വിവഹിതമായിരിക്കുന്ന സർവത്തിന്റെയും ഉപലബ്ധിക്ക് കാരണമായി തീരുന്നു. ഉപാസന കൊണ്ടാണല്ലോ അവൻ ബ്രഹ്മലോകം വരെ എത്തിച്ചേരുന്നു. ആത്മാവ് സർവവ്യാപിയായിരിക്കുമ്പോൾ ഇവിടെ നിന്ന് സ്വർഗത്തിൽ പോകാനോ തിരിച്ചു വരാനോ ബ്രഹ്മലോകത്തിൽ പോകാനോ ഒന്നും കഴിയത്തില്ല. മനസ്സെന്ന ഉപാധിയെ ആശ്രയിച്ചിട്ടാണ് ഈ പോക്ക് വരുവല്ല. ആ മനസ്സ് ഉപാസന കൊണ്ട് ദോഷങ്ങളെല്ലാം മാറിയതായാൽ, സൂക്ഷ്മമായി കഴിഞ്ഞാൽ അത് ബ്രഹ്മലോകം പോലെയുള്ള ലോകത്തിൽ വിഷയങ്ങളൊക്കെ അറിയുന്നു. വിവിധമാണ്, ഇപ്പോൾ അത് വിവിധമാണ്. സാധാരണ ഒരുവൻ അജ്ഞാനം കൊണ്ടതെല്ലാം മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല സ്വർഗമില്ല, ബ്രഹ്മലോകമില്ല, എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ശ്രുതി പറയുന്നു അതുകൊണ്ട് എന്തുകൊണ്ട് അത് ഈ പ്രതിദ്ധ ദോഷമായ മനസ്സ് അതിനെ ഗ്രഹിക്കുന്നത് കൊണ്ടാണ്, അതിനെ ഗ്രഹിക്കുന്നതായ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഉപാസകർ. അതുകൊണ്ട് മനസ്സ് ദൈവം ചക്ഷുവാണ്, സവിമുക്ത സ്വരൂപാപന്നോ അവിദ്യാവൃത ദേഹേന്ദ്രിയ മനോവിയുക്ത സർവാത്മഭാവം ആപന്ന സന്നേവിശുദ്ധ സർവീശ്വര മനോപാധി സൻ ഏതേനവീശ്വരേണ മനസ്സായേതാൻ കാമാൻ സവിതൃപ്രകാശവ നിത്യപ്രതേന ദർശനേന പശ്യൻ മതേ. ഇനി ഈ ലോകത്തിൽ നിന്ന് മുക്തനായവൻ, ബ്രഹ്മലോകത്തെ പ്രാപിച്ചവൻ ഈ മനസ്സ് കൊണ്ടാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. അവിടെ പറഞ്ഞല്ലോ, അവിടെ അമൃതത്തിന്റെ സരസുണ്ട്, വലിയ രത്ന സ്വർണത്തിന്റെ ഖനിയുണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞു. എന്നുവെച്ചാൽ ഭോഗ്യ വസ്തുക്കളെല്ലാം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഉപാസകൻ അതൊക്കെ എങ്ങനെ അനുഭവിക്കുന്നു? സവൈമുക്ത സ്വരൂപാപന്ന സ്വരൂപത്തെ പ്രാപിച്ചവൻ. നേരത്തെ സ്വരൂപാപന്ന എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു, ഉപജനം നസ്മരൻ, അവൻ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ ശരീരത്തെ സ്മരിക്കുന്നില്ല. ഇവിടെ ഈ ശരീരബോധത്തോടുകൂടിയായിരിക്കും ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നവൻ. ഈ ശരീരബോധത്തിലല്ല സ്വരൂപാപന്ന. അവിദ്യാകൃത ദേഹേന്ദ്രിയ മനോവിയുക്ത, അവിദ്യാകൃതമായ ദേഹ ഇന്ദ്രിയ മനസ്സുകളിൽ നിന്ന്, ഇത് ഈ ജാഗ്രതത്തിൽ ഈ വർത്തമാനത്തിലുള്ള ഈ ദേഹേന്ദ്രിയ മനസ്സുകളിൽ നിന്ന് അവൻ വിമുക്തനാകുന്നു. ബ്രഹ്മലോകപ്രാപ്തിക്ക് അത് വേണമല്ലോ, ഈ ശരീരത്തോടെ ഈ മനസ്സിനോടെ ഇന്ദ്രിയങ്ങളോടെ ഒന്നും അവിടെ എത്താൻ ഒപ്പിക്കുന്നു. സർവാത്മഭാവം ആപന്ന, അത് മുമ്പ് പറഞ്ഞു. എന്താണ് അവൻ, എന്തുകൊണ്ടവന് ബ്രഹ്മലോകത്തെ അനുഭവിക്കാൻ കഴിയുന്നു? അവൻ സർവ താതാത്മ്യത്തെ പ്രാപിച്ചിരിക്കുന്നു. വ്യോമവത് വിശുദ്ധ, ആകാശം പോലെ വിശുദ്ധമായിരിക്കുന്നു. ആകാശം വിശുദ്ധമായതുകൊണ്ട് എന്താ അതിന് കഴിയുന്നത്? അത് സർവവുമായിരിക്കുന്നു. വായുവായും ജലമായും അഗ്നിയായും ഭൂമിയായും എല്ലാം അതിരിക്കുന്നു, അതാണ് വിശുദ്ധിയുടെ. ആകാശത്തിൽ അതെല്ലാം സ്ഥിതി ചെയ്യുന്നു, ആകാശം അതെല്ലാമായിരിക്കുന്നു. ഉള്ളിൽ വരുന്ന ആകാശത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടു തരത്തിൽ പറഞ്ഞാലും ശരിയാണ്. അപ്പോ ആ ആകാശം സൂക്ഷ്മവും വിശുദ്ധവുമായുണ്ട്, അതിന് സർവാത്മകമാകാൻ പറ്റുന്നു. ആകാശത്തെ ആശ്രയിച്ചുകൊണ്ട് മാത്രമല്ല, ആകാശസ്വരൂപമായിട്ട് തന്നെ സർവം നിൽക്കുന്നു. വായുവും അഗ്നിയും ജലവും പൃഥ്വി എന്ന ആകാശസ്വരൂപമായി നിൽക്കുന്നതെന്താ അങ്ങനെ പറഞ്ഞാലും ചോദിക്കും. കാരണം ഒന്നിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ അസ്വരൂപത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയത്തില്ല, അതാണ് സ്വരൂപം എന്ന് പറയുന്നത്. അഗ്നിയുടെ സ്വരൂപമാണ് ഉഷ്ണം. ഉഷ്ണത്തിൽ നിന്ന് അഗ്നി വേർപെടുത്താൻ വയ്യ. അതുപോലെ ഈ വായുവാദികളുടെ സ്വരൂപമാണ് ആകാശം. എന്തുകൊണ്ട്? ആകാശത്തിൽ നിന്ന് ഇതിനെ വേർപെടുത്താൻ വയ്യ. അറിങ്ങനും ആകാശത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയും. എത്ര ശ്രമിച്ചാലും അത് സാധ്യമല്ല. ഭൂമിയെ ഒരു മൺതരി ആകാശത്തിൽ നിന്ന് വേർപെടുത്തുക, എവിടേക്ക് കൊണ്ടുപോകും? വാസ്തവത്തിന് അത് ആകാശസ്വരൂപമായിരിക്കുക. എത്ര സമർത്ഥനായ ഗുരുവൻ വിചാരിച്ചാലും ശരി, ആകാശത്തിൽ നിന്ന് അതിനെ മാറ്റുക സാധ്യമല്ല. എങ്ങോട്ട് മാറ്റിയാലും ആകാശം, ആകാശത്തെ ആശ്രയിച്ച് അതിനെ നിലനിൽക്കൊള്ളും. അതാണ് ആകാശത്തിന്റെ വിശുദ്ധി, ആകാശത്തിന്റെ സൂക്ഷ്മത എന്ന് പറയുന്നത്. കേവലമായ ആകാശത്തിന്, ജഡമായ ആകാശത്തിന് ഇത് കഴിയുമെങ്കിൽ വ്യോമവത് വിശുദ്ധ സർവീശ്വര മനോപാധി സൻ സർവീശ്വര മനോപാധി രണ്ടു തരത്തിലും പറയാം. സർവീശ്വരൻ ഏതൊന്നിലാണോ അഭിവ്യക്തമാകുന്നത് അത് അങ്ങനെയുള്ള മനസ്സ്. ആ മനസ്സാകുന്ന ഉപാധിയോടുകൂടിയവൻ, അല്ലെങ്കിൽ സർവീശ്വരനാകുന്ന ആ മനസ്സ് മനസ്സാകുന്ന ഉപാധിയോടുകൂടിയവൻ, രണ്ടു തരത്തിലും പറയും. സർവീശ്വര വിജ്യതേസ്മിൻ ശുദ്ധേ മനസ്സിൽ തന്മന സർവീശ്വര മനസ്സ്, ചുരുക്കത്തിൽ മനസ്സാകുന്ന ഉപാധി കൂടിയത്. ആ മനസ്സ് നേരത്തെ പറഞ്ഞല്ലോ മർദ്ദിത ദോഷം, ദോഷങ്ങളെല്ലാം മാറിയത് ഉപാസന കൊണ്ട്. ഉപാസനയോ യോഗമോ എല്ലാം കൊണ്ട് ഇതാ ഉപാസനെ കുറിച്ച് പറയുകയാണ്, ജ്ഞാനിയെ കുറിച്ച് പറയുകയാണ്. ഉപാസനയിലൂടെ ബ്രഹ്മലോകത്ത് പ്രാപിച്ചയാളും ജ്ഞാനിയാണ്, കാരണം പിന്നീട് തിരിച്ചു വരുന്നുണ്ട് അതുകൊണ്ട്. പക്ഷെ അവിടെ പ്രത്യേകത ഇതാണ്, എന്താണ്, സർവീശ്വര മനസ്സ് ഉപാധിയായിരിക്കും, അതുകൊണ്ടാണ് ഈ അണുമാദികളെല്ലാം പ്രാപിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് തന്നെ സ്വയം ഈശ്വരീയമായി. സർവജ്ഞത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കുന്നത്? ഈശ്വരനിലാണ്, ഈശ്വര തത്വം. എന്തുകൊണ്ട് ഈശ്വരനിൽ അത് വരുന്നു? അവിടെ ഈശ്വരന് അതിന് തക്കയുള്ള തായ മായ, വിശുദ്ധമായാകുന്ന ഉപാധി ഉണ്ട്. ആ മായ ഉപാധിയെ സ്വീകരിക്കുമ്പോൾ അതിന് പറയാം ഈശ്വരന്റെ മനസ്സെന്ന് പറയാം, ഈശ്വരന്റെ മായയെന്ന് പറയാം, അല്ലെങ്കിൽ ഈശ്വരന്റെ ഇച്ഛാശക്തി, ക്രിയാശക്തി എന്നെല്ലാം പറയാം. ഉപാധി കൊണ്ട് ഈശ്വരൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യും, ഈശ്വരന്റെ ജീവന്മാർക്ക് ബന്ധമോക്ഷങ്ങളെല്ലാം നൽകുന്നതിനുള്ള ശേഷിയുണ്ട്. ഉപാധിയുടെ പ്രത്യേകത എന്താണ്? ഇവിടെ ഉപാസകന്റെ മനസ്സും സർവീശ്വരമായി സർവ ഐശ്വര്യങ്ങളോടും കൂടിയതായി സർവശക്തിയുക്തമായി അതുള്ളതുകൊണ്ട് ആ മനസ്സുകൊണ്ട് തേനെ ഈശ്വരയുടെ മനസ്സ്, ആ മനസ്സ് തന്നെ സ്വയം ഈശ്വരനാണ്. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് എന്താണ്? കേവലമായ സത്ത, നിരുപാധികമായ സത്ത, അത് മാത്രമാണ് പരമാർത്ഥം. പക്ഷെ ഈ സത്തയിൽ തന്നെയാണ് ഈശ്വരഭാവം, അവിടെ ഒരു ഉപാധി സ്വീകരിക്കേണ്ടി വരുന്നു. ഉപാധിയാണ് മായ എന്ന് പറയുന്നത്, വിശുദ്ധമായ എന്ന് പറയുന്നത്. ഉപാധിയിലൂടെയാണ് ഈശ്വരഭാവം പ്രകടമാകുന്നത്, കേവലമായ തത്വം. അതുപോലെ ഇവിടെ മനസ്സാകുന്ന ഉപാധിയിലൂടെ ഈ ഉപാസകനിലും ഈശ്വരഭാവം പ്രകടമാകുന്നു. അതിന് കാരണം എന്താണ്? ഈശ്വരേണ മനസ്സ ഏതാൻ കാമാൻ സവിതൃപ്രകാശവൻ നിത്യപ്രതേന ദർശനേന പശ്യൻ രമത്തെ. ഉപാസകൻ സൂര്യൻ എങ്ങനെയാ സർവത്തെയും പ്രകാശിപ്പിക്കുന്നത്, ഒന്നിനൊഴികെ. എന്തുകൊണ്ട് ഇരുട്ടിനെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നു? സൂര്യന് ഇരുട്ടൊഴികെ ബാക്കി എല്ലാത്തിനെയും പ്രകാശിപ്പിക്കും, ഇരുട്ടിനെ നശിപ്പിക്കും. അതുപോലെ ഇവിടെ സർവേശ്വര മനസ്സെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ മനസ്സുകൊണ്ട് കാമാൻ സവിതൃപ്രകാശവൻ നിത്യപ്രതേന, സൂര്യന്റെ പ്രകാശം സദാ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്, രാത്രിയെന്നോ പകലെന്നോ അവിടെ വ്യത്യാസമുണ്ട്, സദാ അത് ഇരുട്ടിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപാസകൻ പശ്യൻറമതേ ആ നിത്യപ്രകാശത്തിലൂടെ മനസ്സാകുന്നു ഉപാധിയിലൂടെയുള്ള നിത്യപ്രകാശത്തിലൂടെ ആനന്ദിക്കുന്നു എന്ന് പറയുന്നു. ബ്രഹ്മലോകത്തിനും മറ്റും പോകുന്ന ആനന്ദിക്കാനോ? ആനന്ദം മാത്രം ദുഃഖമില്ല, ദുഃഖശൂന്യമായ ആനന്ദം. എന്തുകൊണ്ടാണ് ദുഃഖമില്ലാത്തത്? സർവത്തെയും പ്രകാശിപ്പിക്കുമ്പോൾ ദുഃഖത്തെ പ്രകാശിപ്പിക്കില്ല, കാമക്രോധാദികളെല്ലാം പ്രകാശിപ്പിക്കുന്നു. ഉപാസകനും ദുഃഖത്തിനും കാമക്രോധാദികളെല്ലാം പ്രകാശിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അതെല്ലാം അനുഭവിക്കുന്നു എന്ന് വരത്തില്ലേ? അതില്ല. ഉപാസകൻ സുഖ ദുഃഖാദികളെയൊന്നും പ്രകാശിപ്പിക്കത്തില്ല, കേവലം ആനന്ദത്തെ മാത്രം. എന്തുകൊണ്ട് അങ്ങനെ? അതാണ് ഇവിടെ പറഞ്ഞത്, പിന്നെ വീശരേണ മനസ്സ. ആ ഉപാധിയുടെ പ്രത്യേകതയാണ്. സൂര്യൻ ഇരുട്ടിനെ നശിപ്പിക്കത്തേയുള്ളൂ, നശിപ്പിച്ചിട്ട് വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ഈ ഉപാസകന്റെ ആത്മബോധം ദുഃഖാദികളെ നശിപ്പിക്കുന്നു, നശിപ്പിച്ചിട്ട് ആനന്ദത്തെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ദുഃഖം അനുഭവിക്കുന്നില്ല എന്ന് പറയുന്നത്. നേരത്തെ ആ ചോദ്യം ചോദിച്ചു, സർവ താതാത്മ്യം ഭാവത്തെ പ്രാപിച്ച ഒരാൾ സുഖത്തോട് താതാത്മ്യം പ്രാപിക്കുന്നത് പോലെ ദുഃഖത്തോടും താതാത്മ്യം പ്രാപിക്കും. അപ്പോ സുഖത്തെ അനുഭവിക്കുന്നത് പോലെ ദുഃഖം അനുഭവിക്കത്തില്ലേ എന്ന് ചോദിച്ചു. അത് കഴിയത്തില്ല. എന്തുകൊണ്ട്? വെളിച്ചത്തിന് ഒരിക്കലും ഇരുട്ടിനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയത്തില്ല, കാരണം അത് വെളിച്ചത്തിൽ നശിച്ചുപോകുന്നതാണ്. ഓ, ഈ ഉപാസകന്റെ ജ്ഞാനം എന്നോ ആനന്ദമെന്നോ പറയാം, അതിൽ ദുഃഖാദികൾക്കൊന്നും നിലനിൽപ്പില്ല, അതെല്ലാം നശിച്ചു. അതാണ് ഇവിടെ പറയുന്നത്, പ്രത്യേന നിത്യപ്രത്യേന. പ്രത്യത്തം എന്ന് വെച്ചാൽ വിസ്തരിക്കുക, പ്രസരിക്കുക. ദർശനേന, അത് നിത്യദർശനമാണ്. അവിടെ ഈ ദർശനത്തിന് വ്യവധാനം ഉണ്ടാക്കുന്ന ഉപാധികളൊന്നുമില്ല. മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇങ്ങനെയുള്ള ഉപാധികളൊന്നും അവിടെ ഇല്ല. അവിടെ ഉള്ളത് എന്താണ്? സർവേശ്വരമായ മനസ്സെന്ന് പറയുന്നത്. ആ സർവേശ്വരമായ മനസ്സെന്ന് പറയുന്നത് പരമസാത്വികമായ ഉപാധിയാണ്. അതിലൂടെ വരുന്ന ആത്മപ്രകാശം ഉപാസകനെ സംബന്ധിച്ചിടത്തോളം കേവലം ആനന്ദം മാത്രമാണ്. അവിടെ ദുഃഖത്തിന് അതിന്റെ മുമ്പിൽ നിലനിൽക്കാൻ പറ്റത്തില്ല, വെളിച്ചത്തിൽ ഇരുട്ടിനും നിലനിൽക്കാൻ കഴിയാത്തതുമില്ല. അതുകൊണ്ട് സർവാത്മ താതാത്മ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. എല്ലാം അനുഭവിക്കേണ്ടി വരിക, വേദന അനുഭവിക്കേണ്ടി വരിക, ദുഃഖം അനുഭവിക്കേണ്ടി വരിക, ഇതൊക്കെ അതിനോടൊപ്പം സംഭവിക്കത്തില്ല. പോക്ക് വരവ് പോലും ഉപാധി ആശ്രയിച്ചിട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു വഴിയിൽ ഉപാസകൻ അവിടെ എത്തുന്നില്ല. മാർഗത്തെ കുറിച്ചെല്ലാം പറയുന്നതിന്റെയൊക്കെ താല്പര്യം അതാണ്. ഉപാധിയുടെ മഹത്വം കൊണ്ട് ബ്രഹ്മലോകം വരെയുള്ള സർവം അവൻ പ്രകാശിക്കുന്നു. ബ്രഹ്മലോകം വരെയുള്ള സർവ കാമ്യങ്ങളിലും അവൻ ആനന്ദിക്കുന്നു. ദുഃഖത്തിനവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഹരിമതേ ഖാൻ കാമാനിധി വിശ്രേഷ്ഠിയ ഏതേ ബ്രഹ്മണി ലോകെ ഹിരണ്യ നിധിവത് ബാഹ്യ വിഷയാസംഗ അനർത്ഥേന അപിഹിതാഹ സങ്കല്പം മാത്ര ലഭ്യാഹ താൻ. എന്താണ് അവൻ അനുഭവിക്കുന്ന കാമങ്ങൾ പറയുന്നു, അത് ബ്രഹ്മലോകത്തിൽ. നിധിയെപ്പോലെ ബാഹ്യവിഷയാസംഗ അനുദേന അപിഹിതാഹ ബാഹ്യവിഷയങ്ങളോടുള്ള ആസക്തി, അതാണ് അനർത്ഥം. അതുകൊണ്ട് മറയ്ക്കപ്പെടാത്തത്. ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മലോകം പോലെയുള്ള ലോകങ്ങളിൽ അവിടുത്തെ സുഖം അനുഭവം എല്ലാം ഈ അനുദം കൊണ്ട് മറഞ്ഞിരിക്കാൻ, ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അഭിഹിതമാണോ വിഹിതമെല്ലാം മറഞ്ഞിരിക്കുന്നില്ല. സങ്കല്പമാത്ര ലഭ്യ താൻ അവിടെ പറഞ്ഞിട്ടുള്ളത് സർവീശ്വര മനസ്സാണ്. ഈശ്വരനിന്റെ ഉപാധി പോലെയുള്ള മനസ്സാണ്, സർവശക്തമായ മനസ്സാണ്. അപ്പൊ കേവലം ആ മനസ്സിന്റെ സങ്കല്പം കൊണ്ട് മാത്രം ബ്രഹ്മലോകത്തിലെ ആനന്ദം അയാൾക്ക് പ്രാപിക്കാൻ കഴിയുന്നു. ഇത് ഉപാസനയുടെ ഫലത്തെ കുറിച്ച് പറയുന്നു. യസ്മാദേശ ഇന്ദ്രായ പ്രജാപതിനാത്മാനം ആദ്യത്തെ ദേവ ഉപാസത്തെ. സാധാരണ പറയും എന്താണ് ദേവന്മാരെന്ന് പറഞ്ഞ അമൃത് കഴിച്ചിരിക്കുന്നവരാണ്, ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ജലനിരകളൊന്നും ബാധിക്കാത്തവരാണ്. ദേവന്മാരെ കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായത്? അത് പറയുന്നു, യേശ ഇന്ദ്രായ പ്രജാപതിന ഉക്ത ആത്മാ, ഇന്ദ്രനോട് പ്രജാപതി ഉപദേശിച്ച ആത്മാവിനെ. അതാരാർക്ക് ഉപദേശിച്ചാലും ശരി, ശ്വേതകേതുവിന് ഉപദേശിച്ചാലും ഇന്ദ്രന് ഉപദേശിച്ചാലും എല്ലായിടത്തും ഒരാത്മാവിയെന്ന് ശ്രുത്വ അതിനെ കുറിച്ച് ശ്രവിച്ചിട്ട് തം ആത്മാനം ആദ്യത്തെ ദേവ ഉപാസനെ, ആത്മാവിനെ ഇന്നും ദേവന്മാർ ഉപാസിക്കുന്നു. ദേവന്മാരെന്നും ഉണ്ട്, അവരത് ഉപാസിക്കുന്നു. അതുകൊണ്ടാണ് അവർ അമൃതന്മാരെന്ന് പറയുന്നത്, അമരന്മാരെന്ന് ദേവന്മാർ പറയുന്നത് കൊണ്ടാണ്. ഉദ്വാസന സതീഷ സർവേജ ലോക സർവേജ കാമ, ഉപാസനയിലൂടെ അവൻ സർവലോകങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു, സർവകാമങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു. ദിവ്യമായ അലൗകികമായ കാമങ്ങളെ, മനുഷ്യകാമങ്ങളെ അല്ല. യഥാർത്ഥം ഇന്ദ്ര ഏകശതം വർഷാണ് പ്രജാപതി ബ്രഹ്മചര്യ ഉപാസ, അതിന്റെ പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ 101 വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചത്. തദ്ഫലം പ്രാപ്തം ദേവേരിക്ക് പ്രായ, അത് ദേവന്മാര് പ്രാപിച്ചിരിക്കുന്നു. തദ്യുക്തം ദേവാനാം മഹാഭാഗ്യത്വാ, ഇതാനും മനുഷ്യാണാം അല്പജീവിതത്വാ മന്ദതര പ്രജ്ഞത്വാച്ച സംഭവതി ഇതി പ്രാപ്തം എന്ന് വെച്ചത് പറയുന്നു. അത് ശരി, ദേവന്മാർക്കിതൊക്കെ പ്രാപിക്കാം, പക്ഷെ മനുഷ്യനെങ്ങനെ പ്രാപിക്കും? എന്തുകൊണ്ട് പ്രാപിക്കാൻ കഴിയില്ല? അല്പജീവിതമാണ് ചുരുങ്ങിയ ഒരു കാലയളവിലുള്ളത്. മന്ദതര പ്രജ്ഞത്വ, പ്രജ്ഞയും അത്ര വിശേഷമൊന്നുമില്ല, ദേവന്മാരുടെ പ്രജ്ഞ കിട്ടിയിട്ടില്ല. എങ്ങനെ സംഭവിക്കും? അതിന് പറയുന്നു, സസ്രവാംസ ലോകാനാപ്നോതി സർവാംസ കാമാനി ദാനീന്ദ്രനോതി. മനുഷ്യരും സർവരും ഇന്നും അതിനെ പ്രാപിക്കുന്നു, സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു. ഉപാസനയായാലും ശരി, ജ്ഞാനമായാലും ശരി,